അധ്യായം 3. ഒരു ദിവസം തോമ പരമ രഹസ്യമായി പറഞ്ഞു: അടേ ആനവാരി, ഒറ്റയ്ക്കൊറ്റയ്ക്ക് വലിയ പള്ളി മൈതാനം. അങ്ങനെ ഒരു രാത്രി ഒറ്റയ്ക്കൊറ്റയ്ക്ക് എല്ലാവരും സ്ഥലം വിട്ടു. പല വഴിക്കുമായതുകൊണ്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആനവാരി രാമൻ നായർ, തോമ, മണ്ടൻ മുത്തപ്പ, ഒറ്റക്കണ്ണൻ പോക്കർ, എട്ടുകാലി മമ്മൂഞ്ഞ് എന്നീ പൗരന്മാർ സ്ഥലത്ത് നിന്ന് 11 മൈൽ ദൂരെ ക്രിസ്ത്യാനികളുടെ വകയായുള്ള പുരാതനമായ വലിയ പള്ളി മൈതാനത്ത് ഒത്തുചേർന്നു. അന്ന് അവിടെ പെരുന്നാളാണ്. വലിയ ബഹളവും ആൾക്കൂട്ടവുമാണ്. കച്ചവടം, തൊട്ടിലാട്ടം, ഞാണിന്മേൽ കളി, വെടിക്കെട്ട്, മതപ്രസംഗങ്ങൾ എന്നു വേണ്ട, നല്ല ഹരം തന്നെ. മുച്ചീട്ടുകളി, പിടിച്ചുപറി, മോഷണം, പോക്കറ്റടി എന്നീ കലാപ്രവർത്തനങ്ങൾക്ക് അവിടെ വലിയ സാധ്യതകളാണുള്ളത്. ആ പള്ളിയിലന്ന് പ്രസിദ്ധമായ പൊൻകുരിശ് എഴുന്നള്ളിക്കും. തനി കട്ടി സ്വർണമാണത്. അത്തരം പൊൻകുരിശുകൾ ഭൂഗോളത്തിലുള്ള പ്രധാനപ്പെട്ട അനേകായിരം പള്ളികളിലുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. സ്ഥലത്തിനടുത്തുള്ള വലിയ പള്ളിയിലെ പൊൻകുരിശ് സൂക്ഷിച്ചിരിക്കുന്നത് വലിയ ബന്ദോസിൽ തന്നെ. പെട്ടിക്കകത്ത് പെട്ടി, എല്ലാം കൂടി ഒരറയിൽ. അതിനടുത്ത് വികാരി അച്ഛൻ്റെ താമസവും. പൊൻകുരിശ് അന്ന് എഴുന്നള്ളിച്ചു. കൺകുളിർക്കെ ഭക്തജനങ്ങളെല്ലാവരും കണ്ടു. പെരുന്നാൾ കഴിഞ്ഞു. എല്ലാവരും തിരികെ സ്ഥലത്ത് വന്നു ചേർന്നു. ഓർത്തു നോക്കിയപ്പോൾ വച്ചുപൂട്ടുകളും അറയും ബന്ധസ്സുമെല്ലാം തോമ മറന്നു. വലിയ ഒരു പ്രശ്നം തോമയെ അലട്ടാൻ തുടങ്ങി. പൊൻകുരിശ്, മരക്കുരിശ്. തോമയ്ക്ക് ഊണില്ല, ഉറക്കമില്ല. ആകെ കൂടി തോമ വലിയ ബേജാറായി. തോമയ്ക്കെന്തു പറ്റി? ആനവാരി ചോദിച്ചു. ഒറ്റക്കണ്ണൻ ചോദിച്ചു. മണ്ടൻ ചോദിച്ചു. എട്ടുകാലി ചോദിച്ചു. സ്ഥലവാസികളിൽ പലരും ചോദിച്ചു. സ്ഥലത്തെ 2 പോലീസ് മൂരാച്ചികളും ചോദിച്ചു. തോമ എല്ലാവരോടും പറഞ്ഞു: ഓ, ഒന്നുമില്ല. എന്നാൽ ഏതാണ്ടില്ലേ? ഉണ്ട്. സകല ക്രിസ്ത്യാനികളേവരും ചോദിക്കേണ്ട അതിപ്രധാന കാര്യം: കർത്താവായ യേശുമിശിഹ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിലോ പൊൻകുരിശിലോ? അല്പം ഉഷാറായി തന്നെ ഗവേഷണം നടത്തേണ്ട ഒരു വലിയ പ്രശ്നം തന്നെയാണല്ലോ. സമയം എന്തിനു പാഴാക്കുന്നു? സന്തത സഹചാരികളോട് കമാനൊരക്ഷരം പോലും പറയാതെ തോമ ഇരുട്ടത്ത് അത്യാവശ്യമായി സ്ഥലം വിട്ടു. ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. 9 ദിവസത്തെ ഗവേഷണത്തിന് ശേഷം തോമ ഒരു തീരുമാനത്തിലെല്ലാം എത്തിച്ചേരുന്നു. അന്ന് കൃത്യം 2:30 മണിക്ക് തോമയെ ഒരു പോലീസുകാരൻ മൂരാച്ചി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടയ്ക്കുന്നു. എന്താ കാരണം? സംശയകരമായ നിലയിൽ അതിർത്തിക്ക് വെളിയിലുള്ള ഒരു കേടിയെ കാണുന്നു. നമുക്കറിയാമല്ലോ, പോലീസ് മൂരാച്ചികൾക്ക് ആരെ കണ്ടാലും സംശയമാണ്. പഴയ പോലീസുകാർ വളരെ നല്ലവർ. അവർക്ക് ചട്ടവട്ടങ്ങളെല്ലാം ശരിക്കറിയാം. തോമയെ അറസ്റ്റ് ചെയ്തത് ഒരു പുതിയ പോലീസുകാരനാണ്. പഴമക്കാരനായിരുന്നെങ്കിൽ ഇത്രയ്ക്ക് നിസ്സാര കുറ്റത്തിന് തോമയെ അറസ്റ്റ് ചെയ്യുമോ? പോകട്ടെ, തോമ മൂരാച്ചി സർക്കാരിൻ്റെ പോലീസ് ലോക്കപ്പ് തുറങ്കിലായിട്ട് 19 ദിവസം കഴിഞ്ഞു. 20-ാമത്തെ ദിവസം രാത്രി. നല്ല കാറ്റും മഴയും, വേണ്ടത്ര തണുപ്പുമുണ്ട്. നല്ലവണ്ണം ആഹാരം കഴിച്ചിട്ടുള്ളവർക്ക് പുതപ്പിനുള്ളിൽ സുഖമായി കിടന്നുറങ്ങാം. കുറേശ്ശെ ഇടികുടുക്കവും മിന്നലെറിച്ചിലുമുണ്ട്. 2:00 കഴിഞ്ഞു. തോമ ഉറങ്ങിയിട്ടില്ല. അന്നത്തെ രാത്രി പാറാവുകാരൻ 1627 നമ്പർ പഴമക്കാരൻ പളുങ്കൻ കൊച്ചുകുഞ്ഞ് ഒരു ബീഡി കത്തിച്ച് കമ്പിയഴികളിലൂടെ തോമയ്ക്ക് കൊടുത്തു. എന്നിട്ട് തൻ്റെ ജീവിത പരാജയത്തെപ്പറ്റി പളുങ്കൻ കൊച്ചുകുഞ്ഞ് മനോദുഃഖത്തോടെ സംസാരിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ മനോഹിതം. പെൻഷൻ പറ്റാറായി. ഇനി 1-2 മാസം കെട്ടിച്ചു കൊടുക്കാൻ പെൺമക്കൾ 7 പേര് പുര നിറഞ്ഞു നിൽക്കുന്നു. മൂത്തവൾക്ക് 27 വയസ്സായി. തോമ ചോദിച്ചു: സമ്പാദ്യം, സ്വത്തൊന്നുമില്ലേ? സ്വത്ത്? തോമ, താമസിക്കുന്ന സ്ഥലത്തിന് 5.5 രൂപ കൂലി കൊടുക്കണം. വളരെ പഴയ കൂലി. പെമ്പറനൂത്തി തളർവാദം പിടിച്ച് കിടപ്പ. പറഞ്ഞില്ലേ കർത്താവിൻ്റെ മനോഹിതം. തോമ ഒന്നും പറഞ്ഞില്ല. സമയം കുറേ കഴിഞ്ഞ് തോമ തിക്കും പൊക്കും നോക്കി രഹസ്യമായി പറഞ്ഞു: താൻ ഇച്ചിരി അടുത്തിരുന്നേ. പളുങ്കൻ കൊച്ചുകുഞ്ഞ് അടുത്തിരുന്നു. തോമ പതുക്കെ പറഞ്ഞു: 2 മണിക്കൂർ നേരത്തേക്ക് തനിക്ക് എന്നെ ഒന്ന് തുറന്നു വിടാവോ? ഒരു വഴി വെച്ച് തരാം. പളുങ്കൻ കൊച്ചുകുഞ്ഞ് വിറച്ചുപോയി. സംഗതി ഭയങ്കരമല്ലേ? പക്ഷെ പറഞ്ഞത് തോമയാണ്. പളുങ്കൻ ചോദിച്ചു: തോമ, നീ എന്നെ ചതിക്കുവോ? പെൻഷൻ പോകും, പെമ്പറനോത്തിയും കുഞ്ഞുങ്ങളും. തോമ, നീ എന്നെ ജയിലിൽ കയറ്റുവോ? ഇല്ലടോ. വല്ല പുത്തൻ പോലീസും ഒരാച്ചിയുമായിരുന്നു എങ്കിൽ ഇത്രയ്ക്ക് പേടിക്കുവോ? അത്രയ്ക്കൊന്നും പറയണ്ട, പുത്തൻ പോലീസുകാരേക്കാൾ പഴമക്കാരാണ് മിടുക്കന്മാരും ധീരന്മാരും. പളുങ്കൻ കൊച്ചുകുഞ്ഞ് മറ്റു ലോക്കപ്പ് മുറികളിൽ ചെന്ന് നോക്കി. പുള്ളികളെല്ലാവരും ഉറക്കം. വെളിയിലും ചെന്ന് നോക്കി. അവിടെ വരാന്തയിൽ രണ്ട് പുതിയ പോലീസ് പിള്ളേർ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നുണ്ട്. എല്ലാം ശാന്തം. എന്നാലും പളുങ്കന് മനസ്സുറയ്ക്കുന്നില്ല. തോമ കടുവാമാത്തനാണ് ഇൻസ്. പോലീസ് ഇൻസ്പെക്ടർ കടുവാമാത്തൻ ഭയങ്കരനാണ്, ഒരു ദയാദാക്ഷിണ്യമുള്ള ആളല്ല. പുള്ളികളായാലും പോലീസുകാരായാലും കടുവാമാത്തൻ എന്ന് കേട്ടാൽ വിറയ്ക്കും. തോമ പറഞ്ഞു, താൻ ചുമ്മാ പേടിക്കാതിരിയടോ. കർത്താവേ, തോമയ്ക്ക് നല്ല ബുദ്ധി തോന്നണേ എന്നുള്ള പ്രാർത്ഥനയോടെ പളുങ്കൻ കൊച്ചുകുഞ്ഞ് ഒച്ചയുണ്ടാക്കാതെ ലോക്കപ്പിൻ്റെ പൂട്ട് തുറന്നു. വാതിലും പതുക്കെ തന്നെ തുറന്നു. ഞൊടിയിട കൊണ്ട് തോമ വെളിയിലിറങ്ങി. കോരിച്ചൊരിയുന്ന സമയ മഴയത്ത് ഇരുളിൽ മറഞ്ഞു. സമയം കുറേ കഴിഞ്ഞപ്പോൾ പളുങ്കൻ കൊച്ചുകുഞ്ഞിന് സംരംഭമായി. എന്താണ് ചെയ്തു വച്ചിരിക്കുന്നത്? അനേക വർഷത്തെ പോലീസ് സേവനം, അതിന് സർക്കാർ കൊടുക്കാൻ പോകുന്ന പെൻഷൻ എല്ലാം കളഞ്ഞു കുളിച്ചു. തോമ ചതിക്കും, ഭാര്യയും കുഞ്ഞുങ്ങളും ജയിൽ. പളുങ്കന് ഇരിക്കപ്പുറതി ഇല്ലാതായി. അയാൾ എണീറ്റു. ഇടികിടുക്കം, മിന്നലെറിച്ചിൽ, ഷാറപിറ മഴ, വേറൊന്നുമില്ല. പളുങ്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ബോധക്കേട് വരാൻ പോവുകയാണോ? ആ പുതിയ പോലീസ് പിള്ളേർ ഉറക്കപ്പിച്ച് പറയുന്നു. അയാൾ ഇരുന്നു. ഉടുപ്പഴിച്ചു വെച്ച് ഇറങ്ങിപ്പോയി കളഞ്ഞാലോ? എവിടെ പോകും? വയസ്സ് കുറേ അധികമായി. ഒന്നിനും ശേഷിയുള്ള കാലമല്ലല്ലോ. കർത്താവേ, ചതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ എന്ത് ഗതി? നേരം വെളുക്കാറായി എന്ന് പളുങ്കന് തോന്നി. എല്ലാം കുഴപ്പത്തിലായി. പക്ഷേ ഒന്നും കുഴപ്പത്തിലായിട്ടുണ്ടായിരുന്നില്ല. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നനഞ്ഞൊലിച്ച് തോമ കയറി ചെന്നു. ചെന്നപാടെ ലോക്കപ്പിനുള്ളിൽ കയറി. പളുങ്കോ പൂട്ടിക്കോ എന്ന് പറഞ്ഞിട്ട് മൂപ്പർ മുണ്ടഴിച്ച് പിഴിഞ്ഞ് തലയും മറ്റും തുവർത്താൻ തുടങ്ങി. പളുങ്കൻ കൊച്ചുകുഞ്ഞ് ലോക്കപ്പ് പൂട്ടി തലയ്ക്ക് കൈകൊടുത്ത് താഴെ ഇരിപ്പായി. കൊണ്ടുപോയി വിറ്റ് മക്കളെയെല്ലാം കെട്ടിക്കി. പെമ്പിറുന്നോത്തിക്ക് മരുന്നും വാങ്ങിച്ചോട്. തോമ ഇരുമ്പഴിക്കിടയിലൂടെ ഒരു പൊതി വെച്ച് നീട്ടി. പളുങ്കൻ അത് വാങ്ങി. നല്ല കനം. പളുങ്കൻ തുറന്നു നോക്കിയപ്പോൾ 1.5 ഇഞ്ച് നീളവും 1.75 ഇഞ്ച് കനവും 1.5 ഇഞ്ച് വീതിയുമുള്ള ഒരു സ്വർണ്ണക്കട്ടിയാണ്. എവിടുന്നോ ഒടിച്ചെടുത്ത മാതിരി. ഞാൻ ഉറങ്ങട്ടെ, തോമ കിടന്നു. 2 ദിവസം കഴിഞ്ഞില്ല, നാടൊട്ടുക്ക് സംഭ്രമകരമായൊരു വാർത്ത പരന്നു. വലിയ പള്ളിയിലെ പൊൻകുരിശ് കളവ് പോയി. ബിഷപ്പ് വന്നു, അച്ഛൻ വന്നു, കപ്പ്യാർ വന്നു, കൈക്കാരന്മാർ വന്നു, നാട്ടുകാർ വന്നു. ഇൻസ്പെക്ടർ കടുവാമാത്തൻ്റെ മുമ്പാകെ എല്ലാവരും വന്നു. കടുവാമാത്തൻ്റെ മഞ്ഞ നിറം കലർന്ന കണ്ണുകൾ തിളങ്ങി. കടുവായെപ്പോലെ മൂപ്പർ ഞരങ്ങി. തുമ്പുണ്ടാക്കാം. പണ്ട് കട്ടവരും ഒരിക്കലും കക്കാത്തവരും കട്ടേക്കാവുന്നവരും അങ്ങനെ ബാച്ചു ബാച്ചായി പുള്ളികൾ സ്റ്റേഷനിൽ നിറഞ്ഞു. അടി, ഇടി, കാൽവെള്ള ചുടൽ, ചവിട്ട്, തൊഴി, നഖത്തിനിടയിൽ സൂചി കയറ്റൽ, ലിംഗത്തിൽ പഴന്തുണി ചുറ്റി എണ്ണയൊഴിച്ച് കത്തിക്കൽ, നല്ല ഹരം. തോമ എല്ലാം കാണുകയാണ്. കരച്ചിൽ, പിച്ചുമ്പേയും പറിച്ച്. തോമ എല്ലാം കേൾക്കുകയാണ്. ആരും കുറ്റം കേൾക്കുന്നില്ല. ദിവസങ്ങൾ അങ്ങനെ നീങ്ങി. പുതിയ പുള്ളികളെ കൊണ്ടുവന്നു. ഹേമദണ്ഡങ്ങൾ മുറ പോലെ നടന്നു. ചാകാറായിട്ടും ആരും കുറ്റം കേൾക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പുതിയ ബാച്ച് പുള്ളികളെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഒറ്റക്കണ്ണൻ പോക്കർ, മണ്ടൻ മുത്തപ്പ, ആനവാരി രാമൻ നായർ, എട്ടുകാലി മമ്മൂഞ്ഞ് എന്നിവരെ തോമ കണ്ടു. തോമ അനങ്ങിയില്ല. ഒരു ബെഞ്ചിൻ്റെ മുമ്പിൽ അവരെ ഇരുത്തി. എല്ലാവരോടും നാക്ക് നീട്ടി നെഞ്ചിൻ്റെ പുറത്ത് വയ്ക്കാൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. ഇൻസ്പെക്ടർ കടുവാമാത്തൻ ഒരു ചുറ്റികയും 4 വലിയ ആണിയും കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ 4 പേരുടെയും നാക്ക് വലിച്ചു നീട്ടി ബെഞ്ചിൽ വെച്ച് ആണിയടിക്കാൻ പോവുകയാണ്. അതിനു മുമ്പേ പറഞ്ഞേക്കൂ, പൊൻകുരിശ് എവിടെ? ആരും ഒന്നും മിണ്ടിയില്ല. അവർക്കാർക്കും അറിഞ്ഞുകൂടല്ലോ. ഇൻസ്പെക്ടർ കടുവാമാത്തൻ ആനവാരി രാമൻ നായരുടെ നാക്കിൽ ആണി കൊള്ളിച്ച് ചുറ്റിക വെച്ചടിക്കാൻ ഭാവിച്ചില്ല. അതിനു മുമ്പ് തോമ ചാടി എണീറ്റ് ലോക്കപ്പിൻ്റെ കമ്പിയഴികളിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു, പൊൻകുരിശ് എവിടെയെന്ന് യമാനെ അവർക്കറിഞ്ഞുകൂടാ. ഇൻസ്പെക്ടർ കടുവാമാത്തൻ ചുറ്റികയുമായി തോമയുടെ അടുത്ത് ചെന്നു. ആ കടുവാ നോട്ടമൊന്ന് നോക്കി ആ കടുവാ സ്വരത്തിൽ ചോദിച്ചു, നിനക്കറിയാമോ? തോമ പറഞ്ഞു, അറിയാം. യജമാനോട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ലോക്കപ്പ് തുറന്നു. തോമയെ ഇൻസ്പെക്ടറുടെ മുറിയിൽ കൊണ്ടുപോയി. തോമ പറഞ്ഞു, ഞാനാ പൊൻകുരിശ് കട്ടത്. നീയോ?
കളവ് നടക്കുമ്പോൾ നീ ഇവിടെ ലോക്കപ്പിലായിരുന്നുവല്ലോ. തോമ പറഞ്ഞു, യജമാൻ്റെ ഇഷ്ടം പോലെ എന്നെ തല്ലുകയോ കൊല്ലുകയോ ചെയ്യും. അത് ഞാൻ വയസ്സായി, കരുണ കാണിക്കണം. പെമ്പർനോത്തിക്ക് തളർവാദമാണ്, 7 പെൺമക്കൾ ഉണ്ട് കെട്ടിച്ചു കൊടുക്കാൻ. ഇൻസ്പെക്ടർ പറഞ്ഞു, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. തോമ മനസ്സിലാക്കി, എല്ലാം മനസ്സിലാക്കി. പോലീസ് സ്റ്റേഷൻ്റെ കിഴക്ക് വശത്തുള്ള ആലിൻ ചുവട്ടിൽ കുഴിച്ചിട്ടിരിക്കുന്ന ബാക്കി കുരിശെടുത്തു കൊടുത്തു. പളുങ്കൻ കൊച്ചുകുഞ്ഞ് ബാക്കി ഭാഗവും കൊടുത്തു. തോമയോട് ഇൻസ്പെക്ടർ കടുവമാത്തം ചോദിച്ചു,
ഒരു സത്യക്രിസ്ത്യാനിയായിട്ട് തോമ നീ എന്താ ഇങ്ങനെ ഈ ഭയങ്കര പാപം ചെയ്തത്? പൊൻകുരിശ് നീ എന്തിനു കട്ടു? തോമ പറഞ്ഞു, യജമാൻ വേണമെങ്കിൽ എൻ്റെ നാക്കിൽ ആണിയടിച്ചോ. കർത്താവായ യേശുമിശിഹ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിലല്ലേ, പള്ളിക്കെന്തിനാ പൊൻകുരിശ്? ആ ചോദ്യം കേട്ട് പോലീസ് ഇൻസ്പെക്ടർ കടുവമാത്തൻ ആകെ തരിച്ചിരുന്നു പോയി. ഭൂമിയിലുള്ള ഒരുപാട് കോടി സത്യക്രിസ്ത്യാനികളിൽ ഓരോരുത്തരും ചെറുപ്പം മുതൽക്കേ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള വിശ്വാസ പ്രമാണമാണല്ലോ. മറ്റ് വിശ്വാസക്കാരും അത് കേട്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഏതാണ്ട് എല്ലാവർക്കും അറിവുള്ള കാര്യം, ക്രൂശിച്ചത് മരക്കുരിശിലാണ്. തോമ കള്ളനാണെങ്കിലും അവനിത് ശരിക്കറിയാം. അവൻ ചെയ്തത് തെറ്റോ ശരിയോ? പെൻഷൻ പറ്റാറായ നിർധന വൃദ്ധനാണ് പോലീസുകാരനായ പളുങ്കൻ കൊച്ചുകുഞ്ഞ്. വിഷമത്തിലാണ്. കെട്ടിച്ചു കൊടുക്കാൻ പെൺമക്കൾ 7 പേര് പുര നിറഞ്ഞു നിൽക്കുന്നു. തളർവാദം പിടിപെട്ട് കിടപ്പിലാണ്. പാവപ്പെട്ട സത്യക്രിസ്ത്യാനികൾ, സഹായിക്കാൻ ആരുമില്ല. തോമയുടെ വാക്കുകൾ ഓർത്തു, പള്ളിക്കെന്തിനാ പൊൻകുരിശ്? കാര്യം ശരി. ഇൻസ്പെക്ടർ കടുവമാത്തൻ ബിഷപ്പിനെ വരുത്തി, വികാരിയച്ഛനെ വരുത്തി, പ്രമാണിമാരെ വരുത്തി, കൈക്കാരന്മാരെ വരുത്തി. പൊൻകുരിശ് തിരികെ കൊടുത്തു. സംഗതികളെല്ലാം പറഞ്ഞു. ഡിസ്മിസ് ചെയ്തിരിക്കുന്ന പളുങ്കൻ കൊച്ചുകുഞ്ഞിന് എന്തെങ്കിലും സഹായം ചെയ്യണം. പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കണം. പൊൻകുരിശ് കാരണം ഹേമദണ്ഡം അനുഭവിച്ച പുള്ളികൾക്ക് 5 രൂപയും മുണ്ടും തോർത്തും കൊടുക്കണം. പറഞ്ഞതുപോലെയൊക്കെ അവർ ചെയ്തു. പളുങ്കൻ്റെ 5 മക്കളെ കല്യാണം ചെയ്ത് കൊടുപ്പിച്ചു. പളുങ്കന് കപ്പ്യാരി ജോലിയും കൊടുത്തു. ഹേമദണ്ഡം അനുഭവിച്ച പുള്ളികൾക്ക് 5 രൂപയും ഓരോ മുണ്ടും ഓരോ തോർത്തും വീതം കൊടുത്തു. അങ്ങനെ എല്ലാം സന്തോഷമായി സമാധാനമായി കലാശിച്ചു. തോമയ്ക്ക് 1.5 മാസത്തെ വെറും തടവ് ശിക്ഷയും ലഭിച്ചു. ജയിൽ വിമുക്തനായി സ്ഥലത്ത് വന്ന തോമയ്ക്ക് വിവരങ്ങളെല്ലാം ശരിക്കറിഞ്ഞ നാട്ടുകാർ വലിയ സ്വീകരണമാണ് കൊടുത്തത്. തന്നെയുമല്ല, ഒരു പണക്കിഴിയും കൊടുത്തു, നോട്ടുമാലയും. ആയതിലേക്ക് സ്ഥലത്തെ പ്രധാന പ്രമാണികളായ ചാത്തങ്കേരി മനക്കൽ കൊച്ചുനാരായണൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ അനുജൻ ശങ്കരൻ നമ്പൂതിരിപ്പാട്, ചന്ദനത്തറയിൽ വാസു കൈമൾ, കരിയിൽ പത്രോസ് മാപ്പിള, ഉണ്ടക്കണ്ണൻ അന്ത്രു, കുന്നേത്താഴത്ത് കുട്ടിയാലി മുതലാളി എന്നിവർ ഉദാരമായ സംഭാവനകൾ നൽകി എന്ന് രേഖപ്പെടുത്താൻ വിനീതനായ ഈ ചരിത്രകാരന് വളരെ സന്തോഷമുണ്ട്. തോമ അന്ന് 1 കുല പഴവും 2 റാത്തൽ ശർക്കരയും വാങ്ങി പാറുകുട്ടിക്കും കൊച്ചുനീലാണ്ടനും കൊടുത്തു. തോമ അങ്ങനെ പ്രമാണിയായി. വീര നേതാവായി ജീവിച്ചു വരുമ്പോൾ ആനവാരി രാമൻ നായർ തോമയെപ്പറ്റി ഒരു അപഖ്യാതി കേട്ടു. തോമയെ ഒരു പെണ്ണ് സ്നേഹിക്കുന്നു. കൊച്ചു ത്രേസ്യ എന്നാണ് അവളുടെ പേര്. 18 വയസ്സ്, സുന്ദരി, പളുങ്കൻ കൊച്ചുകുഞ്ഞിൻ്റെ എല്ലാറ്റിലും ഇളയ മകൾ. ആ ക്ഷോഭകരമായ സംഗതി ആനവാരി അറിയുന്നത് എങ്ങനെയാണെന്നോ? ഒരു ദിവസം സൈനബയുടെ വാതിൽ പലകയിൽ, പൊൻകുരിശ് തോമ 3 രൂപ 6 അണ എന്ന് ആനവാരി കണ്ടു. അതിൻ്റെ അർത്ഥം മൂപ്പർക്ക് മനസ്സിലായില്ല. തോമയുടെ കയ്യിൽ കാശുണ്ട്, പിന്നെ എന്തിന് കടം പറ്റി? തോമയെ കണ്ട് ചോദിക്കാൻ യാതൊരു വഴിയുമില്ല. നേരെ ചൊവ്വെ കണ്ടിട്ട് കുറേ ദിവസമായി. ആനവാരി ചോദിച്ചു, തോമ കാശൊന്നും തരാനില്ലല്ലോ? സൈനബ പറഞ്ഞു, 4-5 ദിവസമായി പൊൻകുരിശിനെ കാണാൻ കൊച്ചുത്രേസ്യ. കൊച്ചുത്രേസ്യ? ഒറ്റക്കണ്ണൻ പോക്കര് പറഞ്ഞു, അത് നമ്മുടെ പളുങ്കിൻ്റെ ഇളയ മോളാ. ഇത്രയും വഴിയൊക്കെ നടന്ന് ചീണിച്ചാ വന്നത്. അപ്പം അതിന് പൊൻകുരിശ് തോമയുടെ കണക്കി പൊട്ടും പഴവും കരിപ്പെട്ടിക്കാപ്പിയും കൊടുത്തതാ. അക്രമം, അക്രമം! നേരിൽ ആനവാരി കണ്ടു. കൊച്ചുത്രേസ്യയും പൊൻകുരിശ് തോമയുമായി പുഴവക്കത്തിരുന്ന് ശൃംഗരിക്കുന്നു. ഈ അനീതിക്കെതിരായി എന്താണ് ചെയ്യുക? ആനവാരി ചെന്ന് ഗൗരവത്തോടെ വിളിച്ചു, അടേ പൊൻകുരിശേ, 1-2 രൂപ ഇങ്ങ് എടുക്ക്. പൊൻകുരിശ് തോമ കമാന്നൊരക്ഷരം ചോദിക്കാതെ പണം കൊടുത്തു. ആനവാരി കൊച്ചുത്രേസ്യയെ അവജ്ഞയോടെ ഒന്ന് നോക്കിയിട്ട് പോയി. പഴവും ശർക്കരയും വാങ്ങിച്ചു കൊണ്ടുചെന്ന് പാറുകുട്ടിയുടെ കൺമുന്നിൽ വെച്ച് കൊച്ചുനീലാണ്ടൻ കൊടുത്തു. പെണ്ണുങ്ങളുടെ പ്രതിനിധിയാണല്ലോ പാറുകുട്ടി. പാറുകുട്ടി കൊതിയോടെ തുമ്പിക്കൈ നീട്ടിയപ്പോൾ, പൊടി കഴുതേ എന്ന് മൂപ്പർ വിളിക്കുകയും ചെയ്തു. ഏതാണ്ട് പാറുകുട്ടിയുടെ പിരാക്ക് പറ്റിയ മാതിരിയാണ് ആനവാരിക്ക് ആനയെ കക്കാനുള്ള തൊഴിലവസരം കിട്ടിയത്. പാറുകുട്ടിയോട് ചെയ്ത സർവദ്രോഹത്തിനും ഒരു പകരം വീട്ടൽ. സ്ഥലത്തെ പ്രധാന എതിരനാണല്ലോ ചാത്തങ്കേരി മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിനെതിരില്ലാത്ത സംഗതികൾ ലോകത്തിൽ വളരെ ചുരുക്കമാണ്. അദ്ദേഹം പറയുന്നത്, ആനവാരി ആനയെ കട്ടിട്ടേയില്ല, ശുദ്ധ പൊളി. ആനവാരി പറയുന്നത്, തിരുമേനി പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ആനയെ കട്ടത്, അല്ലെങ്കിൽ പൊൻകുരിശിനോട് ചോദിക്കും, ആ വകയിൽ തിരുമേനി 40 രൂപ ഞങ്ങൾക്ക് തരാനുണ്ട്. ആ വഴക്ക് ഇങ്ങനെ പോകുകയുള്ളൂ. വിനീതനായി ചരിത്രകാരന് കിട്ടിയിട്ടുള്ള അറിവിതാണ്. അത് പറയുന്നതിന് മുമ്പ് വേറൊരു സംഗതി, പോലീസുകാരനായിരുന്ന പളുങ്കൻ കൊച്ചുകുഞ്ഞ് എന്ന കപ്പ്യാരുടെ മണിയടി. പള്ളിയിലെ മണിയടി കേൾക്കുമ്പോൾ ആളുകൾ ഓർക്കും, പൊൻകുരിശ് പൊൻകുരിശ് തോമ, പള്ളിക്കെന്തിന് പൊൻകുരിശ്. ആനവാരി രാമൻ നായർക്കും പൊൻകുരിശ് തോമയ്ക്കും കിട്ടിയത് വളരെ അപൂർവമായ ഒരു തൊഴിലവസരമാണ്, ആനയെ കക്കുക. അതെങ്ങനെ നിർവഹിച്ചു, ആ ചരിത്രമാകുന്നു ഇനി പതുക്കെ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാൻ അപേക്ഷ.